കേരളത്തിലെ പത്രപ്രവർത്തകരുടെ ഏറ്റവും സജീവമായ വേദികളിൽ ഒന്നാണ്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന് ഏറ്റവും സഹായകരമായ ഒരു പ്രസ്ഥാനമാണ് മീഡിയ അക്കാദമി. മീഡിയ അക്കാദമി ഇന്നിപ്പോ ഇവിടെ നൽകുന്ന ഈ ഫെലോഷിപ്പുകൾ സെലക്ട് ചെയ്ത പത്രപ്രവർത്തകർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ നന്നായി പൂർത്തീകരിക്കാനും ചെയ്യാനുമുള്ള ഒരു പ്രോത്സാഹനമാണ്. അതുവഴി വരുന്ന സ്വതന്ത്രമായത് എന്നുള്ളത് ഞാൻ പറയുന്നത് പത്രത്തിനകത്തും ടെലിവിഷനകത്തും ചെയ്യുമ്പോൾ ചെയ്യുന്നതിന്റെ പരിമിതിയൊന്നും വരില്ല. സാധാരണഗതിയിൽ ഏത് സ്ഥലത്തും നമുക്ക് ചില പരിമിതികൾ വരും, ഒരു പരിമിതിയും ഇല്ലാതെ എല്ലാം സർവതന്ത്ര സ്വതന്ത്രമാണെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തും ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ആ ഫൈൻഡിങ്സ് കൊമേഴ്സ്യൽ ആസ്പെക്ടിൽ അടിച്ചു പോകുന്നതിന്റെ കാര്യം നോക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനത്തിനായിട്ട് കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പ് എന്നതിന് സ്വതന്ത്രമായ കാര്യം വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ പ്രധാനമാണ് ഇക്കാലത്ത് ഞാൻ കരുതുന്നത്. എല്ലാവരും പത്രപ്രവർത്തകരും എല്ലാവരും മീഡിയ ജേർണലിസ്റ്റുകളും എല്ലാവരും ഓൺലൈൻ അവതാരകരും എല്ലാവരും പിന്നെ തയ്യാറാക്കി വിടുന്നത് നമ്മുടെ ന്യൂസ് മേഖല വരികയും ചെയ്യുന്ന ഒരു കാലമാണിത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പഴയ കാലത്തെ പോലെ വ്യവസ്ഥാപിതമായ പത്രപ്രവർത്തനത്തിന്റെ ആ കെട്ടുപാടുകളോ ആ ശൈലിക്കകത്തോ നിന്ന് മാത്രമല്ല ഇന്ന് പത്രപ്രവർത്തനം നടത്തുന്നത് എന്ന് ചുരുക്കം. പണ്ട് പത്രങ്ങൾ വാസ്തവത്തിൽ ഞങ്ങളെ പോലെയുള്ള ആളുകളുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും ബിസിനസ്സുകാരായാലും അഭിഭാഷകരായാലും എല്ലാം അവരുടെ അടിസ്ഥാന നോളജിന്റെ ലോകധാരണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് പത്രവായന തന്നെയാണ് കേരളത്തിലെ പത്രങ്ങൾ പ്രത്യേകിച്ചത്. ആ പത്രങ്ങളിൽ അന്നുണ്ടായിരുന്നതിനേക്കാളും കണ്ടന്റിന്റെ കാര്യത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ടെന്നുള്ള മതം മേഖലയിൽ തുടങ്ങി സീനിയർ ആയിട്ടുള്ള ആളുകൾ റിപ്പോർട്ട് ലോക കാര്യങ്ങളിലേക്കും ലോക കാര്യങ്ങളേക്കുള്ള വാതായനവും നമ്മുടെ പ്രഗത്ഭമായ പത്രങ്ങൾ തന്നെയായിരുന്നു. അതിന് ആ പേജുകൾക്കൊന്നും രാഷ്ട്രീയം കാണും ആദ്യത്തെ പേജിൽ രണ്ടാമത്തെ കാര്യം മാനേജ്മെന്റ് അല്ലെങ്കിൽ പത്രത്തിന്റെ പ്രവർത്തകരുടെ ഒരു അഭിപ്രായം മതി വരുമെങ്കിലും ഈ ഇൻഫർമേഷൻ വളരെ വലിയ ഇൻഫർമേഷനാണ്. ലോകത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അന്തർദേശീയ പരിപാടികൾക്ക് പോകും, യുവജനസംഘടന വിദ്യാസംഘടനയായിട്ട് പോകുമ്പോൾ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഒക്കെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും വരുമ്പോൾ അവർക്ക് പലപ്പോഴും ഈ ഇന്ത്യ എന്ന് പറയുന്നതോ അല്ലെ ഏഷ്യ എന്ന് പറയുന്നതോ മറ്റ് രാജ്യങ്ങളോ എവിടെയാണെന്ന് പോലും അറിയാത്ത വളരെ പരിമിതപ്പെട്ട ജനറൽ നോളജും അവയർനെസ്സും ഉള്ള ആളുകൾ ധാരാളം കണ്ടിട്ടുണ്ട്. ലൈഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ സ്ഥലവും ചുറ്റുപാടുള്ള കാര്യമല്ലാതെ മറ്റൊന്നിനെ പറ്റി അവർക്ക് മറ്റൊന്നിനെ പറ്റിയും പുച്ഛവും വിഷമവും ഒന്നുമില്ല. പക്ഷെ അവയർനെസ്സും നോളജും വളരെ കുറവ്. പക്ഷെ കേരളത്തിലെ ഏതൊരു കുഗ്രാമത്തിൽ നിന്ന് പോകുന്നാക്കും ഏത് സ്ഥലത്തു നിന്ന് പോകുന്നു ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ലോകം എങ്ങനെയാണ് ഇത്ര നൂറ്റാണ്ടുകൾ മുന്നിടത്ത് എന്തായിരുന്നു ലോകത്തെ ഓരോ ഭാഗത്ത് എന്താണ് ഇതൊക്കെ പറയാൻ കഴിയുന്ന ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് തന്നിരുന്നത് പത്രങ്ങളാണ്. ഇപ്പോഴും അതിന്റെ ആ ഭാഗം അത്രയില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ വലിയ തോതിൽ അതിനകത്ത് കുറവ് വന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് പൊതുവായ കാര്യം എന്നാൽ അതുപോലെ തന്നെയാണ് വാർത്തകൾക്കിടയിൽ കൂടി വായിക്കുക എന്നുള്ളൊരു കാര്യവും. വാർത്ത വായിക്കുമ്പോൾ അതിനിടയിൽ കൂടി കിട്ടുന്ന കാര്യവും കൂടി മനസ്സിലാക്കിയിട്ടാണല്ലോ വാർത്ത പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് ആ വാർത്തയിൽ തന്നെ വന്നേക്കുന്ന വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നിൽക്കുമ്പോൾ ഒന്ന് നമ്മുടെ പ്രിന്റ്, രണ്ടാമത് നമ്മുടെ ടെലിവിഷൻ മാധ്യമരംഗം, പക്ഷെ ഇതുകൂടാതെ സോഷ്യൽ മീഡിയ, ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ പല വശങ്ങൾ, ഇതെല്ലാം കൂടി വരുമ്പോൾ ഈ ജേർണലിസം പോസ്റ്റൽ ട്രൂത്തിന് അപ്പുറത്തേക്ക് പോകാത്തത് കൊണ്ട് ഈ പോസ്റ്റൽ ട്രൂത്തിന് അപ്പുറത്ത് എന്താ വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പോസ്റ്റൽ ട്രൂത്ത് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം വിവിധ സത്യങ്ങൾക്ക് തന്നെ ചില വശങ്ങളുണ്ട്. ഓരോ വശത്തും നമ്മുടെ സത്യങ്ങളും ഇത്തരം മീഡിയകളെല്ലാം വരുന്നുണ്ട്. സത്യത്തിന് തന്നെ ഒരു മുഖം മാത്രമൊന്നുമല്ല. സിംഹത്തിനെ താഴെ നിന്ന് നോക്കിയാൽ ക്രൗര്യഭാവമുള്ള സിംഹമാവാം, മേളിൽ നോക്കിയാൽ സമാധാനമുള്ള സിംഹമാവാന്ന് പറഞ്ഞ പോലെ ഈ സിംഹത്തിന് ഇപ്പോഴാണെന്ന് ക്രൗര്യത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്നതെന്ന് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. നേരത്തെ ഒക്കെ പാവം പേടിച്ച് ബ്രിട്ടീഷുകാരെ പേടിച്ചിരുന്ന ഒരു സിംഹമായിരുന്നു, അല്ലെങ്കിൽ കലിംഗ യുദ്ധം കഴിഞ്ഞപ്പോൾ ആകെ അതാണല്ലോ ഈ അശോക സ്തംഭത്തിന്റെ ആ സമയത്തുള്ള സിംഹമാണ്. ഇപ്പൊ സിംഹത്തിന് ഒരു തന്റേടമൊക്കെ ആയി. ഇന്ത്യ ഒരു ലോകത്തിൽ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ്, അതുകൊണ്ട് ഇങ്ങനെയാവാം എന്ന് പറയുന്നതും വേണമെങ്കിൽ ഇന്റർപ്രറ്റേഷൻ, ആ ഇന്റർപ്രറ്റേഷൻ പിന്നാലെ നോക്കുകയാണെങ്കിൽ പോവാം. അപ്പോ വാർത്തകളുടെ സ്വഭാവത്തിലും ഇത്തരം കാര്യങ്ങളാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വാർത്തകൾ സ്വാഭാവികമായി ഞങ്ങൾ ഇപ്പൊ ഞാനൊരു ചോദ്യം വഹിക്കുന്നു, ഗവൺമെന്റിന്റെ ഭാഗമാണ്, ധനകാര്യമന്ത്രിയാണ്, നിയമസഭയിലെ ഒരു കാര്യത്തിൽ മറുപടി ഞങ്ങൾക്കെതിരായിട്ട് എഴുതുമ്പോൾ സാധാരണ മനുഷ്യ സഹജമായിട്ടുള്ള വിഷമോ ദേഷ്യമൊക്കെ വരും. തിരിച്ച് നല്ലത് പറയുമ്പോൾ നല്ലതും വരുമായിരിക്കും. പക്ഷേ ഞാനോ മറ്റൊരാളോ എന്ന് വിചാരിക്കുന്നില്ല, വസ്തുതരം വസ്തുതകൾ തന്നെയാണ്. ഇപ്പൊ കേരളത്തിനെ പോലെയുള്ള സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യ ഒരു യൂണിയനും സ്റ്റേറ്റുകളും എന്ന നിലയിൽ നിൽക്കുന്ന നമ്മുടെ സംവിധാനത്തെ, അതിന്റെ ബേസിക് സ്വഭാവത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള സംവിധാനങ്ങളും പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 21-ാം തീയതി നിയമസഭയിൽ റൂൾ 300 അനുസരിച്ചൊരു സ്റ്റേറ്റ്മെന്റ് വന്നു. സാമാന്യം വലിയ സ്റ്റേറ്റ്മെന്റാണ് ഞാൻ അവതരിപ്പിച്ചിരുന്നത്. സാധാരണ ഗവൺമെന്റ് ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും ചേർത്താണല്ലോ ധനകാര്യമന്ത്രി അവതരിച്ചത്. വാസ്തവത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയെ എങ്ങനെയാണ് സംസ്ഥാനങ്ങളുടെ ഭരണഘടനയ്ക്കകത്തുള്ള പ്രൊവിഷനുകളെ വേണ്ടത്ര മാനിക്കാതെ സംസ്ഥാനങ്ങളുടെ ധനകാര്യപരവും ഭരണപരവുമായ കാര്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് വളരെ വിശദമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ്, രണ്ട് ഫിനാൻഷ്യൽ, മൂന്ന് പൊളിറ്റിക്കൽ. ഈ മൂന്നാംഗങ്ങളിൽ എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്നത്? കേവലം കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ എന്റെ മാത്രം പ്രശ്നമല്ല, സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്തൊരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അത് വെച്ചു എന്ന് മാത്രമല്ല കണ്ടത് ഞാൻ കരുതുന്നു. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന, ഭാവിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ലീഗൽ, പൊളിറ്റിക്കൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ആണ്. ഇത്തരം ഇഷ്യൂസ് പലതും നമുക്ക് കുറെ കൂടി ചർച്ച ചെയ്യാനുള്ള സ്പേസ് കൂടി ഉണ്ടാവണം. അനുകൂലിക്കുക, എതിർക്കുക ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ഇപ്പോ അടുത്ത ദിവസം ഇന്നലെ ബഹുമാന്യ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞപ്പോ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞു, 5% നികുതി ഭക്ഷ്യവസ്തുക്കളുടെ ഏറ്റവും അടിസ്ഥാന സാധാരണ ജനങ്ങളുടെ ടാക്സ് ഉണ്ടാക്കില്ല. അത് അദ്ദേഹം പറഞ്ഞത് കൃത്യമായി ആ നിയമസഭയിൽ പറഞ്ഞ ആ പ്രസംഗത്തെ ഞങ്ങളും അവിടെ നിയമസഭയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. പക്ഷെ ഇന്നിപ്പോ എങ്ങനെ അത് കുറയ്ക്കാതിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച വരുമ്പോ ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞെന്താ, തുണി വിൽക്കുമ്പോ ടാക്സ് ഇല്ലാതെ നിൽക്കട്ടെ, റെഡിമെയ്ഡിന് 18% ഉണ്ട്. ഒരു തയ്യക്കടയിൽ ഒരാളിരുന്ന് തയ്ച്ചിട്ട് ഒരു ഷർട്ട് അവിടെ വെച്ച് വിൽക്കുന്നു, ഇതിന് 18% പാടില്ല. ഇതാണ് ഈ ബ്രാൻഡഡ് അൺബ്രാൻഡഡ് അല്ലെങ്കിൽ ബ്രാൻഡഡ് അൺബ്രാൻഡഡ് ലേബൽ എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റിൽ പറയാനുള്ള ഏറ്റവും എളുപ്പ ഒരു മാർഗം ഞാൻ പറഞ്ഞു. തുണി വിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അരി ഒരു ചാക്ക് അരി കൊണ്ടിരുന്നതിന് ഒരു ചാക്കായിട്ട് കൊണ്ടിരുമ്പോൾ വരിയില്ല, പക്ഷെ ഒരു കടയിൽ വെക്കുമ്പോൾ അയാൾ പ്ലാസ്റ്റിക് കവർ ആക്കിയിട്ട് കൊടുക്കുന്നു, ഇതിന് ടാക്സ് പാടില്ല എന്നാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ബ്രാൻഡിന് ടാക്സ് പാടില്ല. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ പറയുന്നതിന്റെ ഒരു അതൊരു സംസ്ഥാനത്തിന്റെയോ കൂടുതൽ ജനങ്ങളുടെയൊക്കെ കാര്യമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ കുറച്ചുകൂടി അനലറ്റിക്കലായ ചർച്ച വരണമെന്ന് ഞാൻ പറഞ്ഞത് ഏറ്റവും അടുത്ത കാലത്ത് വന്നതും ഞാനും കൂടി ബന്ധപ്പെട്ട കാര്യമായിട്ട് ഞാൻ അതിനകത്ത് കൂടുതൽ തരത്തിലുള്ള പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആ പറഞ്ഞതിനപ്പുറം നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പം സംസ്ഥാനങ്ങൾക്ക് കടം കൊടുക്കാനേ പാടില്ല എന്ന് റിസർവ് ബാങ്ക് കൊടുക്കണമെന്നല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1 March സർക്കുലർ ഇറക്കി. സർക്കുലറിൽ പറയുന്നത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ബോറോയിങ് പവേഴ്സ് ചേർത്തലാണ് കഴിക്കുന്നത്. പക്ഷെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന കടം പ്രൈമിയർ റേറ്റിംഗ് പ്രൊജക്ട് അയക്കണം, അത് കൃത്യമായിട്ട് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലാതെ കൊടുക്കാനേ പാടില്ല എന്നൊരു സർക്കുലർ പോകണം. കാരണം ബാഡ്ഡെറ്റ് വരണം. പക്ഷെ നമ്മളത് നോക്കുമ്പോൾ അത് അതിന്റെ ഒരു അനാലിസിന്റെ മറച്ചായിട്ട് വരുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നത് പറയുമ്പോൾ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്ന തടസ്സമില്ല. ഏതെങ്കിലും ഗവൺമെന്റുകൾ ഇന്ന് വരെ ഇന്ത്യയിൽ ഡിഫോൾട്ടായിട്ടും ബാങ്ക്രോട്ടായിട്ടുണ്ടോ? ആ കാര്യം അപ്ലൈ ചെയ്താൽ ശരിക്കും ബാങ്ക്രോട്ടായിട്ടും അടയ്ക്കാത്തതാണ്. 700,000,000,000 ഇന്ത്യയിലെ കഴിഞ്ഞ 5-6 വർഷമായിട്ട് പൊതുമേഖല അല്ല പ്രൈവറ്റ് സെക്ടറിന്റെ എണ്ണിയിൽ തള്ളിയത്. ഞാൻ ഓരോ കമ്പനി എടുത്തു, 700,000,000,000 ഒരൊറ്റ കമ്പനി മാത്രം 71,000,000,000 എടുത്തു. റിലയൻസ് ഗ്രൂപ്പിന്റെ ഒരു കമ്പനി ഒരു ഒരു ഗ്രൂപ്പ് അതിനകത്ത് പവറും മറ്റുമായിട്ട് കൊടുക്കും. പിന്നെ എല്ലാം പലരുടെ ആണെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു, വലിയ വാർത്തകൾ പത്രങ്ങളെല്ലാം വന്നതാണ്. പലതും എഴുതിത്തള്ളി വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കോവിഡ് കാലത്തും അതിന് മുമ്പും സംസ്ഥാന ഗവൺമെന്റുകളുടെ അങ്ങനെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റുകൾ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിക്ക് കൊടുക്കുന്നതിനോ കൊച്ചി എയർപോർട്ടിന് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റേതും പബ്ലിക് സെക്ടറിന് കൊടുക്കുന്നതിനോ കൊടുക്കുന്ന ഗ്യാരണ്ടി പോലും പാടില്ല എന്ന് തരത്തി വരുമ്പോൾ ഇപ്പം പെൻഷൻ കമ്പനി അത് കടമെടുത്തു കൊടുക്കുന്നില്ല, പെൻഷൻ ലിക്വിഡിറ്റിക്ക് വേണ്ടി മാനേജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അതൊരു മേഖല എല്ലാ സ്ഥലത്തും വെച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു നിയമം വരുമ്പോൾ അത് സാങ്കേതികമായ ഒരു കാര്യത്തിലാണോ കാണുന്നത്? ഇതൊക്കെ ക്രിട്ടിക്കലായിട്ടും വളരെ വിശകലനാത്മകമായി ചർച്ച ചെയ്യുന്നത് വാസ്തവത്തിൽ ഇന്ത്യ ഗവൺമെന്റിനെ തന്നെ കുറച്ച് നേരെ ഇത്തരം കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ സഹായിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ ഇത്തരം മീഡിയ അക്കാദമിയുടെ ചർച്ചയിൽ പറയേണ്ട വിഷയങ്ങൾ ഇതല്ലായിരിക്കും പറ്റുമെന്ന കാര്യങ്ങൾ പറയാം. പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് ഇത്രയും സീരിയസ് ആണ് ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ സ്ഥിതി, അന്തർദേശീയമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയുടെ പ്രശ്നങ്ങളുണ്ട്, സംസ്ഥാനത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പ്രശ്നമുണ്ട്. അഗ്നിവീർ എന്ന് പറയുന്ന അഗ്നിവർന്നും പറയുന്ന സംഭവങ്ങൾ വരുമ്പം അതിനകത്തൂടി വായിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ടീച്ചർക്കുണ്ട് ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകളിൽ 50% ടീച്ചേഴ്സിന്റെ പോസ്റ്റ് ഇപ്പൊ ഫീൽ ചെയ്തിട്ട് കാര്യമാണ്, കോൺട്രാക്ടും കാര്യം. പട്ടാളത്തിൽ പോലും അതേ പ്രശ്നം വരുന്നോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് അവിടെ കോൺട്രാക്ട് ആവുന്നത് പട്ടാളത്തിൽ എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് ആലോചിക്കുമ്പോൾ പട്ടാളത്തിലെ പോലീസിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സബ് ഇൻസ്പെക്ടർ 3 വർഷത്തേക്ക് കോൺട്രാക്ട് അപ്പോയിന്റ് ചെയ്ത് എന്തായിരിക്കും പഴയ ഡിജിപിയോട് ഇരിക്കണ്ടല്ലോ. ഇപ്പൊ നമ്മൾ അപ്പോയിന്റ് ചെയ്യാണ് തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ 5 വർഷത്തെ ടൈമിൽ കൊടുക്കുക, എന്താ കൊടുക്കാൻ പറ്റുമോ? പോലീസിനും പട്ടാളത്തിനും പല കാരണങ്ങൾ കൊണ്ട് അവർ സിനിമ ആവണം, അതല്ലേ തന്നെയും അവരുടെ കൃത്യത വരാൻ വേണ്ടി വേണം. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ വരുമ്പോ വാസ്തവത്തിൽ ആ ഒരു വശത്തെ സംബന്ധിച്ചൊന്നുമുള്ള ചർച്ചകൾ വരുന്നില്ല. ഞാൻ പറഞ്ഞത് വാർത്തകൾ പലതും വരുമ്പോ ഈ രണ്ടു തരത്തിലുള്ള വിശകലനാത്മകമായ സ്വഭാവം കൂടി വരേണ്ട ഘട്ടത്തിൽ പലപ്പോഴും അത്രയും വലിയ ചർച്ചകൾ നടക്കുമ്പോൾ പലപ്പോഴും പിന്നീട് അടുത്ത ദിവസം നോൺ ഇഷ്യൂ ആവുന്ന കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പലപ്പോഴും ശ്രമിക്കാൻ പറ്റും. അടുത്ത ദിവസം അന്ന് വലിയ കാര്യമല്ല, അടുത്ത ദിവസം 21-ാം തീയതി നിങ്ങൾ 24 മണിക്കൂർ അടിച്ച വാർത്ത ഇന്നിപ്പോ ആലോചിച്ചാൽ വലിയ പ്രസക്തി ഉണ്ട്. ആലോചിച്ചാൽ മതി. ഇപ്പൊ ഏഷ്യാനെറ്റൊക്കെ തുടങ്ങുന്ന സമയത്ത് പൂർണ്ണ സമയത്ത് ഉണ്ടാകുന്ന വീഡിയോ ഞാൻ അതിനകത്തായിട്ട് വീഡിയോനെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഇവരൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ 1 മണിക്കൂർ പ്രചരണം നടത്തുമ്പോഴേ ടെലിവിഷനിലൊക്കെ ഉള്ള അന്ന വിദ്യാസംഘടനാ രംഗത്തുള്ളതാണ്. അപ്പം ഒരു ദിവസം മൊത്തം അടിച്ച സാധനം അടുത്ത 3 ദിവസം കഴിയുമ്പോൾ അതിനൊരു വാർത്ത ഉണ്ടോ എന്ന് നോക്കണം. ഞങ്ങൾ എന്റെ ചില സന്ദേഹങ്ങൾ പറഞ്ഞതാണ്, അങ്ങേയറ്റം ഇതൊന്നും ശരിയാണോ തെറ്റാണോ എന്നുള്ള ജഡ്ജ്മെന്റ് നടത്താൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അടുത്ത ദിവസം നോക്കുമ്പോൾ രാവിലെ പോയി നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3-ാം ദിവസം ഞാൻ ചെയ്ത ഈ വാർത്തയ്ക്ക് എന്താ പ്രസക്തി എന്ന് ആ ചെയ്ത പത്രപ്രവർത്തകർ തിരിഞ്ഞു നോക്കി പലപ്പോഴും കാണില്ല. അതുപോലല്ല മറ്റു പല വാർത്തകളും. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞത് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കുറച്ചും കൂടി ചർച്ച ചെയ്യേണ്ട ഘട്ടമാണെന്ന് പറഞ്ഞിരിക്കുക തീർച്ചയായില്ല. കാരണം ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഒക്കെ സ്ഥിതി എന്താണെന്നുള്ള ആശങ്ക നിങ്ങളെപ്പോലെ ഉള്ള ഒരാളാണ് ഞാൻ. അതിനകത്ത് ഇത് നേരിട്ട് കാണുന്നതുകൊണ്ടാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അഖിലേഷ്യ അടിസ്ഥാനത്തിൽ തന്നെ വല്ലാത്ത സ്ഥിതിയിലാണ്. അന്തർദേശീയമായ സ്ഥിതി വളരെ മോശമാണ്. 2 ചായ മാത്രമേ ഒരു ദിവസം കുടിക്കാവൂ എന്ന് പാകിസ്ഥാന്റെ ഒരു മന്ത്രി പറയുമ്പോൾ അതൊരു വാർത്തയായിട്ട് ഏതൊരു പത്രത്തെയും വായിക്കുമ്പോൾ അതിന്റെ അടുത്ത കോളത്തിൽ തന്നിട്ടുണ്ട്. 2 ചായ പാകിസ്ഥാനിൽ കുടിക്കാമെന്ന് പറഞ്ഞത് തേയില ഇമ്പോർട്ട് ചെയ്യാൻ ഫോറിൻ മണി ഇല്ല പാകിസ്ഥാനിലേക്ക്. ഇപ്പോൾ പെട്രോളിന്റെ വില 150 ആയി. ശ്രീലങ്കയുടെ സ്ഥിതി ഉണ്ട്. ഇപ്പോൾ രാജ്യത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഏകദേശം 60-ഓളം രാജ്യങ്ങളില് മിക്കവാറും ഗവൺമെന്റുകൾ ഇപ്പൊ വീണുപോകും എന്നാണ് വേൾഡ് ബാങ്കിന്റെ മറ്റു ചില കണക്കുകൾ ഈ പറഞ്ഞ വശം കൊണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളൂ നമ്മളൊരിക്കലും ചിന്തിക്കാത്ത ഒരു പത്രപ്രവർത്തകനും കഴിഞ്ഞ 100 വർഷക്കാലത്തിലേക്ക് കാണാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനും പ്രൊഫസർമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒരാളും 100 വർഷത്തിലേക്ക് കാണാത്ത വളരെ അത്യപൂർവമായ ഒരു സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത് എന്ന് വാസ്തവത്തിൽ നമ്മൾ കുറച്ചുകൂടി ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കാര്യങ്ങൾ എടുത്തോണം. അതിനെ എന്തിനാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്? കുറ്റം പറയാനല്ല, അതിനെ എങ്ങനെ നേരിടുന്നുള്ള തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. നേരിടുന്ന കാര്യങ്ങൾ തയ്യാറാവണം. അവിടെ അത്തരം കാര്യങ്ങളും കൂടി ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ പത്രപ്രവർത്തകരുടെ വളരെ സ്വതന്ത്രമായ ഇനിഷ്യേറ്റീവ് വരാനും അവരുടെ പഠനങ്ങൾ വരാനും നല്ല ഒരു കൈത്താങ്ങ് വേണം. അതിന് മീഡിയ അക്കാദമി എടുക്കുന്ന ഇത്തരം ചില ഏരിയകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സഹായകരമായിരിക്കും ഞാൻ കരുതുന്നു. ഏത് കേരളത്തിനകത്തെയും പുറത്തേ സംബന്ധിച്ച് ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് സ്വതന്ത്രമായി ചെയ്യാനും നമ്മുടെ സിസ്റ്റത്തിനകത്ത് കുറച്ചുകൂടി സഹായം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വേണം. ഇതൊരു ഈ ഒരു ഫേസ് ഫേസ് മാറിയുള്ള വേറെ ഫേസിലേക്ക് എത്തും ഈ എല്ലാ രംഗവും. അപ്പൊ അതിനൊരു ഗൈഡൻസ് കൊടുക്കാനും അത് പ്രൊമോട്ട് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഫോർത്ത് എസ്റ്റേറ്റിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ സമീപനം തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് വാസ്തവത്തിൽ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നത്. ചെയ്യുന്ന പരമാവധി ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഇപ്പൊ തന്നെ ഇടയ്ക്കൊരു 500 രൂപയുടെ സംശയമുണ്ടായിരുന്നു. അത്രയും വലിയ സംശയം വരണ്ടി അതിൽ കാര്യം ഉണ്ടാകാൻ പറ്റില്ല. വലിയൊരു വിഷയം ഞാൻ പറഞ്ഞു. പിന്നെ അത് എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോ പറയുന്ന മാത്രമല്ല അതെന്താ നമ്മളെ കൊടുക്കുന്നില്ല എന്നുള്ള ഓരോണ്ടാവുമ്പോ അതിനേക്കാൾ പ്രശ്നമാണ്. ഈ തീരുമാനം കർശനമായിട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഗവൺമെന്റ് തന്നെ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെന്ന് അറിയാം. ന്യൂസ് ലക്ഷൻ അറിയാവുന്ന ന്യൂസ് വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പൊ 50 ലക്ഷത്തിന്റെ ഇൻഷുറൻസിന്റെ പ്രശ്നമുണ്ട്, അതിവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതും എന്തോ ഒളിച്ചും കാര്യം വെച്ചിട്ട് നിങ്ങളുടെ തന്നെ സംഘടനയ്ക്കകത്തും എന്തൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങൾ അങ്ങനെ ടെക്നിക്കൽ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 50 ലക്ഷത്തിന്റെ ഇൻഷുറൻസിന്റെ ഉണ്ട്. നമുക്ക് പുറം തന്നെ ആക്കാന്ന് പറയുമ്പോൾ മൊത്തം ഈ ഒളിച്ചും സാധനമായിട്ട് അങ്ങനെ കടഞ്ഞു വിളിച്ച് പറഞ്ഞു ഭയങ്കര കാര്യം കിടക്കുന്നതല്ല. പക്ഷെ പത്രപ്രവർത്തകർക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സമീപനം എടുക്കുന്ന സർക്കാരുകൾ കുറവായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് പത്രപ്രവർത്തകർക്ക് കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും കൂടുതൽ സഹായം കൊടുക്കാനുള്ള എല്ലാ നിലപാടും ഗവൺമെന്റിന്റെ ഭാഗത്തു ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യവും അത്തരം കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ വനിതാ മീഡിയ അക്കാദമി തന്നെ വനിതാ പത്രപ്രവർത്തകരുടെ പ്രസ് ക്ലബ്ബ് അതുപോലെ കുറെ പുതിയ സ്കീമുകളൊക്കെ പറഞ്ഞു. അത്തരം കാര്യങ്ങൾക്കെല്ലാം യാതൊരു തടസ്സവുമില്ലാതെ എല്ലാ സഹായവും ചെയ്യാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് എല്ലാ ശ്രമവും ഉണ്ടാകും എന്നും കൂടി പറഞ്ഞുകൊണ്ട് കൂടുതൽ നല്ല നല്ല റിസൾട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകട്ടെ. എനിക്ക് നേരത്തെ പറഞ്ഞപോലെ ബഹുമാനപ്പെട്ട ഗവർണർ കുറച്ച് മുമ്പാണ് പറഞ്ഞത്, ഇന്ന് ആ സമയം കുറിച്ച് അദ്ദേഹം എടുത്തു പോകേണ്ട ഒരു കാര്യം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ പുറത്തുനിന്ന് പോകുന്നു പറഞ്ഞത്. എന്തായാലും എല്ലാവരുടെയും എല്ലാ സഹായം ഉണ്ടാകണമെന്ന് അത് ഇത്ര കാര്യങ്ങൾക്കെല്ലാം ഗവൺമെന്റിന്റെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് ഉണ്ടാകണമെന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് മീഡിയ അക്കാദമിയുടെ ഈ വളരെ നല്ല പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഈ ഫിലോഷിപ്പ് കിട്ടുന്ന എല്ലാ പ്രമുഖരായ പത്രപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. അവസാനിക്കും.